السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം, നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുതിയ ഒരു കർമ്മം, പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള അനുവാദം നമുക്കുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ സ്നേഹിക്കണം, അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത, സ്വഹാബത്ത് ചെയ്യാത്ത, താബിഉകളും തബഉ താബിഉകളും ചെയ്യാത്ത, അതേപോലെ തന്നെ നാല് മദ്ഹബിന്റെ ഇമാമുകളും മറ്റുള്ള ഇമാമികളും പഠിപ്പിക്കാത്ത, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ഖാസായി പ്രത്യേകമായി ചെയ്യുന്ന നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദ് എന്ന പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തെളിവില്ല എന്നും, അവരാരും അതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പ്രമാണങ്ങളിൽ അതിന്റെ തെളിവുകളൊന്നും സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ തെളിവുകളൊന്നും തന്നെ വന്നിട്ടില്ല, പിന്നീട് ആരാണ് അത് തുടക്കം കുറിച്ചത്, ആരാണ് അത് തുടങ്ങി വെച്ചത്, ലോകത്ത് ആദ്യമായിക്കൊണ്ട് മൗലിദ് ആഘോഷിച്ചത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ബിദഅത്തുകളെ പലരും ന്യായീകരിക്കാറുള്ളത്, ഇതൊക്കെ തന്നെ നല്ല കാര്യമല്ലേ, ഞങ്ങൾ ചെയ്യുന്നത് നമസ്കാരമല്ലേ, അല്ലെങ്കിൽ നോമ്പല്ലേ അനുഷ്ഠിക്കുന്നത്, അതല്ലെങ്കിൽ പാവങ്ങൾക്ക് അന്നദാനം നടത്തുകയല്ലേ, മദ്ഹല്ലേ, സ്വലാത്തല്ലേ, ഈ രൂപത്തിൽ ഇതൊക്കെ തന്നെ നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിദഅത്തുകളെ പലരും ന്യായീകരിക്കാറുള്ളത്. പ്രത്യേകിച്ചും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തെളിവുകൾ വന്നിട്ടില്ല, പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിൽ അതില്ല, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് തിരിച്ചു ചോദിക്കാറുള്ളത് നബിദിനാഘോഷം എന്നുള്ളത് അതൊരു പേര് മാത്രമാണ്, പക്ഷെ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ മദ്ഹ് പറയുകയാണ്. നിങ്ങൾ മദ്ഹ് പറയുന്നതിന് എതിരാണോ? അതേപോലെ തന്നെ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ, അവന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ലേ, നിങ്ങൾ സ്വലാത്തിന് എതിര് നിൽക്കുകയാണോ? അതേപോലെ തന്നെ പിന്നീട് ഞങ്ങൾ നടത്തുന്നത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സാധുക്കളായ ആളുകൾക്ക് അന്നദാനം നടത്തുകയാണ്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെ മദ്ഹ് പറയലും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലും അതേപോലെ തന്നെ ദിക്ര് ചൊല്ലലും അതിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കലും ഒക്കെ അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് തന്നെയാണല്ലോ, അതൊക്കെ നല്ല കാര്യമല്ലേ, അതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുള്ളത്. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിലുള്ള പല വിദാത്തുകളും പല അനാചാരങ്ങളും, അതൊരു നബി ദിനാഘോഷത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള ഈ അനാചാരങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ന്യായീകരിക്കുന്നത്, അതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് നല്ലതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഇബാദത്ത് അത് നമുക്ക് നല്ലതായി തോന്നുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിൽ അത് ചെയ്യാൻ പാടുണ്ടോ, അതിനുള്ള അനുവാദമുണ്ടോ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പരിശോധിക്കാനുള്ളത്. ആദ്യമായി അതുകൊണ്ട് നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, നമുക്ക് നല്ലതായി തോന്നുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇസ്ലാമിൽ പുണ്യകർമ്മമായി തീരുകയില്ല. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നുന്നു, അതെന്തുമാകട്ടെ, നമുക്ക് നല്ലതായി അത് തോന്നുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതൊരു പുണ്യകർമ്മമായി, അതല്ലെങ്കിൽ ഒരു ഇബാദത്തായി, അതല്ലെങ്കിൽ ശറ അംഗീകരിച്ച ഒരു കാര്യമായി ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. രണ്ടാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഇസ്ലാമിൽ ഏതൊരു കാര്യവും അത് അസലിൽ സ്ഥിരപ്പെട്ടാൽ മാത്രം പോരാ, പിന്നീട് എന്ത് വേണം, ചില കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ പലരും പറയാറുള്ളത് ഇത് ദിക്റല്ലേ, ദുആല്ലേ, മജ്ലിസല്ലേ, അതേപോലെ തന്നെ മദ്ഹല്ലേ, സ്വലാത്തല്ലേ എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത് വരുന്ന ഒരു തെറ്റിദ്ധാരണ, അപ്പൊ ഒന്നാമത്തെ തെറ്റിദ്ധാരണ നല്ലതാണ് അതുകൊണ്ട് നമുക്കത് ചെയ്യാമെന്നുള്ളതാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, അസലിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, അസലിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യുന്നതിന് എന്താണ് തടസ്സം, അതിനെന്തിനാണ് എതിർക്കുന്നത്, അതിനെ എന്തിനാണ് വിരോധിക്കുന്നത്, അത് വിധേയത്താണെന്ന് പറയുന്നത് എന്തിനാണ്, ഇതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലൊരു കാര്യം അസലിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം അത് പുണ്യകർമ്മമായിട്ടിരിക്കുകയില്ല, അസലിൽ സ്ഥിരപ്പെടണം. എന്നാൽ അതിനോടനുബന്ധിച്ച് എന്ത് വേണം, അസലിൽ സ്ഥിരപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് തോന്നിയതുപോലെ ആ കർമ്മം ചെയ്താൽ അതൊരിക്കലും ഇബാദത്തായി തീരുകയില്ല. മറിച്ച് ആറ് കാര്യങ്ങൾ, അത് പണ്ഡിതന്മാരെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയമാണ്. അസലിൽ ഒന്നുണ്ട്, ആ അസലിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം പോരാ, പിന്നീട് എന്ത് വേണം, ആറ് വിഷയങ്ങളിൽ അത് ശറായിനോട് യോജിക്കണം. അത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. അത് ചുരുക്കത്തിൽ അതിലൊന്ന് മനസ്സിലാക്കേണ്ടത് ആ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അൻ തക്കൂനൽ ഇബാദ മുവാഫഖത്തൻ ലിശരീഅത്തി ഫീ സബബിഹ. ആ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് സബബിൽ, അത് ശറഇനോട് യോജിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തുമാകട്ടെ, അത് ദീനീപരമായ ഒരു കാര്യമാണെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ അംബറുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അംബറുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അംബറില്ലാത്ത ഒരു കാര്യം അത് നമ്മൾ ചെയ്താൽ അത് ഒരിക്കലും എന്താവില്ല, അത് പരിഗണിക്കപ്പെടുന്ന ഒരു ഇബാദത്തായിട്ട് മാറുകയില്ല. അതിന് ഉലമാക്കൾ ഉദാഹരണം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് ആഘോഷം തന്നെയാണ്, കാരണം അതിന് അടിസ്ഥാനമില്ല. അപ്പൊ ഇതാണ് സബബിൽ യോജിക്കണമെന്ന് പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞത് തക്കൂനൽ ഇബാദത്ത് മുവാഫഖത്തൽ ശരീഅത്തി ഫീ ജിൻസിഹ, ജിൻസിൽ ശറഇനോട് യോജിക്കണം. ജിൻസിൽ യോജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ അറവ് നടത്തുക എന്നുള്ളത് ശറഇൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഒരാൾ കുതിരയെ അറവ് നടത്തി, അല്ലെങ്കിൽ ഒരാൾ കോഴിയെ അറവ് നടത്തി, അത് സ്വീകരിക്കപ്പെടുമോ, ഇല്ല. ഇതാണ് ജിൻസിൽ യോജിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അറവ് എന്നുള്ളത്, അല്ലെങ്കിൽ ഉലഹിയത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ നെഹ്റി എന്നുള്ളത്, ബലി എന്നുള്ളത് ശറഇൽ സ്ഥിരപ്പെട്ടതാണ്, അതിന് അസിലുണ്ട്. പക്ഷെ അസിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം ഒരാള് ഉലഹിയത്ത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാള് പിന്നെ ആടുമാടുകൾ അറക്കുന്ന അറവ് നടത്തുന്നതിന് പകരം ഒരാൾ കുതിരയെ ഉലഹിയത്തറുത്താൽ, അല്ലെങ്കിൽ ഒരാൾ കോഴിയെ ഉലഹിയത്തറുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അസലിൽ ഉലഹിയത്ത് എന്നുള്ളത്, നെഹറി എന്നുള്ളത്, ബലികർമ്മം എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ആ ജിൻസിൽ ശരീഅത്തിനോട് യോജിച്ചു വരണം. അപ്പൊ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് അതേ ഉലഹിയത്തറക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ മൂന്നാമത്തത് ഖദറിൽ ശറഇനോട് യോജിക്കണം. ഖദറിൽ യോജിക്കുക എന്ന് പറഞ്ഞാൽ ഒരാള് ലുഹുർ അയാൾ അഞ്ച് റക്കായത്ത് നിസ്കരിച്ചു, ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ സുബഹ് മൂന്ന് റക്കായത്ത് നിസ്കരിച്ചു, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ അതിന്റെ ഖദർ, അതിലൊരു തോത് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ ശറഇനോട് യോജിക്കണം. അതേപോലെ തന്നെ നാലാമത്തത് പറഞ്ഞു കൈഫിയത്തിൽ ഷറഇനോട് യോജിക്കണം. കൈഫിയത്തിൽ യോജിച്ചിട്ടില്ലെങ്കിൽ അതെന്താവില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഉദാഹരണമായിട്ട് ഒരാൾ വുദു എടുത്തു, വുദു എടുത്ത് ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിന് പകരം അയാൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യം അയാൾ കാലുകൾ കഴുകി, പിന്നീട് അയാൾ മുഖം കഴുകി, ഇങ്ങനെ നേരെ തിരിച്ച് അയാൾ ചെയ്താൽ ഉദു എന്നുള്ളത് ഷറഇൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് അയാൾക്ക് തോന്നിയ രൂപത്തിൽ ഉദു എടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതിനെന്തുണ്ട്? ഷറഇ നിശ്ചയിച്ചിട്ടുള്ള ഒരു കൈഫിയത്ത് ഉണ്ട്, ആ കൈഫിയത്തിലെ ഉദു എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, ആദ്യം പിന്നെന്ത് ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം, അത് ഷറഇ പഠിപ്പിക്കണം. അപ്പോ ഉദു എന്നുള്ളത് ഷറഇൽ സ്ഥിരപ്പെട്ടതാണ്, എന്തുകൊണ്ട് മാത്രം അയാൾക്ക് തോന്നിയ രൂപത്തിൽ ഉദു എടുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. അഞ്ചാമതായിട്ട് പറഞ്ഞു ജമാൻ, ഒരു ജമാൻ ഒരു ഒരു സമയം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാലത്ത് തന്നെ ആ കർമ്മങ്ങൾ ചെയ്യണം. ഉദാഹരണമായിട്ട് ഹജ്ജ് നടത്തേണ്ടത് അത് ദുൽഹിജ്ജയിലാണ്, അതേപോലെ തന്നെ നിർബന്ധ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് റമദാനിലാണ്. അപ്പൊ ഒരാൾ പറയണത് ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണല്ലോ, അതിന് അസ്ലി ഉണ്ടല്ലോ. അപ്പൊ ഒരാൾ ദുൽഹിജ്ജ അല്ലാത്ത മാസം ഒരാൾ പോയിട്ട് ഹജ്ജ് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. നോമ്പ് എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണല്ലോ, അപ്പൊ റമദാൻ അല്ലാത്ത മാസത്തിൽ ഒരാൾ നോമ്പ് നോൽക്കുകയാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. അപ്പോ അതിന്റെ ജമാലിൽ യോജിക്കണം. ഇതേപോലെ തന്നെ മക്കാൻ, അയാൾ എന്തൊരു കാര്യമാണോ ചെയ്യുന്നത്, അത് ആ മക്കാൻ ഷറഇ നിശ്ചയിച്ചിട്ടുള്ള ഒരു മക്കാനുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരു പ്രദേശമുണ്ട്, ആ സ്ഥലത്ത് അയാൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയുള്ളു. ഇപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതേപോലെ തന്നെ ഇസ്ലാമിൽ ചെയ്യേണ്ട വേറെ ഒരുപാട് കർമ്മങ്ങൾ, അറഫയിൽ നിൽക്കേണ്ട സമയം, അതേപോലെ തന്നെ മുസ്ദലിഫയിൽ നിൽക്കേണ്ട സമയം. അപ്പൊ അറഫയിൽ നിൽക്കുക എന്നുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരാൾക്ക് തോന്നുന്ന സമയത്ത് പോയിട്ട് അറഫയിൽ നിന്നാൽ മതിയോ, അല്ലെങ്കിൽ അറഫയിൽ നിൽക്കേണ്ടതിന് പകരം മുസ്ദലിഫയിൽ പോയി നിന്നാൽ ആ കർമ്മം സ്വീകരിക്കപ്പെടുമോ, അതല്ലെങ്കിൽ മിനയിൽ നിൽക്കേണ്ടതിന് പകരം വേറെ സ്ഥലത്ത് പോയിട്ട് അയാൾ നിന്നാൽ, അപ്പൊ ഇതുകൊണ്ടൊന്നും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ ആറ് കാര്യങ്ങൾ. അപ്പൊ ഈ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇവരിതിനെ ന്യായീകരിക്കുന്നത് അസ്ലിൽ ഈ സംഗതി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മദ്ഹാണ്, അത് സ്വലാത്താണ്, അത് അന്നദാനമാണ്, അതേപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസുകളാണ്, ദിക്കറുകളാണ്, ദുആകളാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ദിക്കറ് ഇസ്ലാമിലില്ലേ, സ്വലാത്ത് ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ലേ, ദുആ ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ലേ, പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ അസ്ലിലുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ നീക്കേണ്ട ഒരു തെറ്റിദ്ധാരണ, അസ്ലിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം ആ കാര്യം എന്തായി തീരണമെന്നില്ല, പുണ്യകർമ്മമായി തീരണമെന്നില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസ്ലിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ നിസ്കാരം എന്നുള്ളത് അസ്ലിലുണ്ട്, ഒരാൾക്ക് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റുമോ? സ്വലാത്ത് എന്നുള്ളത് അസ്ല് കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഒരാൾക്ക് തോന്നിയതുപോലെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സമയത്ത് സന്ദർഭത്തിൽ അയാൾക്ക് തോന്നിയതുപോലെ അത് ചെല്ലാൻ പറ്റുമോ? അത് ദിക്കറുകളാണെങ്കിലും ദുആകളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും. അപ്പൊ സ്വലാത്ത് അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. മദ്ഹ് ഉണ്ട്, അത് അനുവദിക്കപ്പെട്ട കോലത്തിലെ രൂപത്തിലുണ്ട്. അതേപോലെ തന്നെ ദിക്കറുകളുണ്ട്, ദുആകളുണ്ട്, ബാക്കിയുള്ള കർമ്മമുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അസ്ലിൽ സ്ഥിരപ്പെട്ടതാണെങ്കിലും ഷറഇ നിശ്ചയിക്കാത്ത പ്രത്യേകമായ ഒരു സമയം, പ്രത്യേകമായ ഒരു കൈഫിയത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷാത്തബിയുടെ, ഇമാം ഷാത്തബിയുടെ ഇത്തിസാമിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മൾ വായിച്ചു. അദ്ദേഹം എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞതിന് ശേഷം, ആ ബിദഅത്തിന്റെ നിർവചനം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായിരിക്കണം, അത് കൈഫിയത്തിലും ഹൈഅത്തിലും ഷറഇനോട് യോജിക്കണം. അതേപോലെ തന്നെ ഷറഇ നിശ്ചയിക്കാത്ത പ്രത്യേകമായ ഇബാദത്ത് പ്രത്യേകമായ സമയത്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ബിദഅത്തിൽ പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആറ് കാര്യങ്ങൾ, ഈ ആറ് കാര്യങ്ങൾ ഷറഇനോട് യോജിച്ചു വരണം എന്നർത്ഥം. അതിലൊന്ന് പറഞ്ഞു സബബ്, രണ്ട് ജിൻസ്, മൂന്ന് ഖദർ, നാല് കൈഫിയത്ത്, അഞ്ച് ജമാൻ, ആറ് മക്കാൻ, ഇങ്ങനെ ആറെണ്ണം. ഇത് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഈ സംഗതി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമുക്കൊരു കർമ്മം പുണ്യകർമ്മമാണ്, അത് നല്ല കാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാനുള്ള അനുവാദം ഇല്ല. രണ്ട്, അസ്ലിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമല്ല. ഇസ്ലാം നിശ്ചയിക്കാത്തൊരു കൈഫിയത്ത്, ഒരു ഹൈഅത്ത്, അല്ലെങ്കിൽ ഒരു സിഫത്ത്, അല്ലെങ്കിൽ ഒരു നിർണിതമായിട്ടുള്ള രൂപം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ രൂപം നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല, ആ കൈഫിയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനാണ് ഈ ആറ് കാര്യങ്ങൾ ഷറഇനോട് യോജിച്ച് വരണം എന്നുള്ളത് പറയാനുള്ള കാരണം. ഇനി ഇത് മാത്രല്ല, ഇങ്ങനെ പുതിയൊരു കർമ്മവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അത് വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു മാഇദ ഇലല്ലിയും അക്മൽതുലക്കും ദീനക്കും എന്നുള്ള ആയത്ത്, ആ ആയത്തിന്റെ വിശദീകരണത്തിൽ എല്ലാവരും പഠിപ്പിച്ച ഒരു കാര്യം, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്കൊരു കാര്യം നല്ലതായിട്ട് തോന്നുന്നു, ആ കാര്യം നമ്മൾ ചെയ്യുന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ദീന് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ആയത്തിനെ വിശദീകരിച്ച ആളുകളൊക്കെ തന്നെ ആ കാര്യം പറഞ്ഞു. ഇമാം ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഷിയറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോ, അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് ഷിയറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, ഹാദിഹിൽ ആയ ഈ ആയത്തിന്റെ ഷറഹ് അദ്ദേഹം വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയാണ്, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കപ്പെട്ട എല്ലാ പുതിയ കാര്യങ്ങളും അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്, അത് സിയാദത്താണ്, ഫളാണ്, അത് ആവശ്യമില്ലാത്തതാണ്, അത് ബിദ്അത്താണ്, അത് അനാവശ്യമാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം അള്ളാഹു നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് ഇത് നല്ലതാണ്, ഇസ്ലാമിന് ഇതിന് തെളിവൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു രൂപം അല്ലെങ്കിൽ നിർണിതമായിട്ടുള്ള സിഫത്ത് അല്ലെങ്കിൽ ഒരു കോലത്തിലേക്ക് നമ്മൾ ചെയ്തിട്ട് ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ ദീൻ പൂർത്തിയാക്കി തന്നിട്ടില്ല എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് ഇത്തിസാമിൽ ശാത്തബി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, മനി ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അഹ്, ഇസ്ലാമിൽ ഒരാൾ പുതിയൊരു ബിദ്അത്ത് ഉണ്ടാക്കി, യറാഹ ഹസന, ആ പുതിയ കാര്യത്തെ അവൻ നല്ലതായി കണ്ടു, ആ പുതിയ കാര്യത്തെ അവൻ നല്ലതായി കാണുന്നു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ വാദിച്ചത് എന്താണ്? മുഹമ്മദ് അവന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു, അബൂദറുൽ ഇർഫാർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതിരുന്നിട്ടില്ല. തിർമുദ്ധരിച്ച ഹദീസിൽ കാണാം. ഈ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരാൾ പുതിയൊരു കാര്യം ദീനിലുണ്ടാക്കി, അതിനയാൾ നല്ലതായിട്ട് കണ്ടു, അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ ചതി കാണിച്ചു, വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അള്ളാഹ് വഹി കൊടുത്തു, അള്ളാഹുവിന്റെ റസൂൽ അത് പൂഴ്ത്തി വെച്ചു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. അത് ഏതൊരു സംഗതിയാണെങ്കിലും, നബി ദിനാഘോഷം മാത്രമല്ല ഏതൊരു സംഗതിയാണെങ്കിലും, ഇത്രത്തോളം പുണ്യകരമായ ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവന്റെ പ്രവാചകന് വഹി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ ആ കാര്യം പഠിപ്പിക്കാതെ പോയി? അപ്പൊ ഇത് പുതിയൊരു കാര്യം ഉണ്ടാക്കിയിട്ട് ഇത് പുണ്യകർമ്മമാണ് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്, ഇത് ദിക്റാണ് ദുആണ് എന്ന് പറഞ്ഞിട്ട് മുൻമാതൃകയില്ലാത്തൊരു കർമ്മം ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ലിഅന്നല്ലാഹ യഖൂലു, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ല പറയുന്നു. അതുകൊണ്ട് ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീന ഫലാ യക്കൂനുൽ യൗമ ദീന, അതുകൊണ്ട് അന്ന് ദീനല്ലാത്ത ഒരു കാര്യം ഇന്ന് ദീനല്ല. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചു, സഹാബത്തിന്റെ ഫഹമില്ലാത്ത അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലാത്ത അവർ ചെയ്യാത്ത ഒരു കാര്യം അന്ന് ദീനല്ലാത്തൊരു കാര്യം ഇന്നും ദീനല്ല എന്നുള്ളത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ മറ്റ് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെയൊക്കെ തഫ്സീറുകളിൽ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആയത്ത് തന്നെ നമുക്ക് മതിയായ തെളിവാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് നല്ലതല്ലേ എന്ന് കരുതി ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അല്ല അവന്റെ ദീനിനെ പൂർത്തിയാക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ല അവന്റെ ഖുർആനിൽ പറഞ്ഞത് ഈ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഹദീസിലൂടെ പറഞ്ഞതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നരകത്തിൽ നിങ്ങളെ അകറ്റുന്ന നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ബയാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയെ പഠിപ്പിച്ചു. എന്നിട്ട് നമ്മൾ പറയാണ് എന്ത്, ഇതൊക്കെ നല്ലതല്ലേ എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ, അത് ദിക്റല്ലേ ദുആല്ലേ മദഹല്ലേ സ്വലാത്തല്ലേ എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ ആയത്തിനും ഈ ഹദീസുകൾക്കും എതിരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അസ്ലിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നിസ്കാരം അസ്ലിലുണ്ട്, നോമ്പ് അസ്ലിലുണ്ട്, ദിക്ർ അസ്ലിലുണ്ട്, സലാത്ത് അസ്ലിലുണ്ട്, മദ്ഹ് എന്നുള്ളത് അസ്ലിലുണ്ട്. അതൊക്കെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആറ് കാര്യങ്ങൾ, ഈ ആറ് വിഷയങ്ങൾ അത് ശരീഅത്തിനോട് യോജിച്ചു വന്നെങ്കിൽ അത് പുണ്യകർമ്മമായി തീരുള്ളൂ, ഇല്ലെങ്കിൽ അത് ബിദഅത്തായി തീരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ത് മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കൽപ്പനയില്ലാത്ത, നമ്മൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതിയതായ വല്ലതും കൂട്ടിച്ചേർത്താൽ, മൻ അഹ്ദസ പുതിയ വല്ല കാര്യം ഉണ്ടാക്കിയാൽ ദീനിൽ, ഫി അംരിന ഹാദ നമ്മുടെ ഈ വിഷയത്തിൽ, ഈ ദീനിന്റെ കാര്യത്തിൽ, മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, അതിൽ പെടാത്തത്, അതെന്താണ്? അത് റദ്ദ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ അത് കൃത്യമാണ്. ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, ആ അമലിന് നമ്മുടെ കൽപ്പനയില്ല, നമ്മുടെ അംറില്ല, നമ്മുടെ അംർ വരാത്ത ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ, ഫഹുവ റദ്ദ്, അത് തള്ളേണ്ടതാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ബറാ റളിയല്ലാഹുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പ്രാർത്ഥിക്കേണ്ട ദുആ പഠിപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ബറായിന്. അങ്ങനെ ബറാ റളിയല്ലാഹു അനഹു അത് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം പറയുന്നു, ഫറദ്ദതുഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു അസ്ലംതു വജ്ഹിലൈക വഫദ്ദൽതു അംരിലൈക വജ്ഹതു ലഹരിയിലൈക എന്നുള്ള ആ ദുആ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നീ അവസാനം നീ പറയുന്നത് സംസാരിക്കുന്നത് ഈ ദുആയുടെ, ഈ ദുആയുടെ വാചകങ്ങളാകട്ടെ, എങ്കിൽ നീ ഫിത്രത്തോട്, നീ മരണപ്പെടുകയാണെങ്കിൽ ആ രാത്രി, നീ മരണപ്പെടുകയാണെങ്കിൽ നീ ഫിത്രത്തോട് കൂടിയിട്ടായിരിക്കും മരണപ്പെടുന്നത് എന്നുള്ള ആ ദുആ. അങ്ങനെ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന തിരിച്ചു ചൊല്ലിക്കൊടുത്തു. ഫലമ്മ ബലഗത്തു അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബി നബീകല്ലദീ അർസൽത എന്ന് സ്ഥലത്ത് എത്തിയപ്പോ ഞാൻ എന്ത് പറഞ്ഞു? കുൽത്തു വ റസൂലിക എന്നുള്ളടുത്ത് നബീക എന്നുള്ളടുത്ത് ഞാൻ എന്ത് പറഞ്ഞു? വബി റസൂലിക അല്ലദീ അർസൽത. ചെറിയൊരു മാറ്റം വരുത്തി, ചെറിയൊരു മാറ്റം, കൂടുതൽ മാറ്റമൊന്നുമില്ല. ആ ദുആയുടെ പദങ്ങൾ ഒന്നടങ്കം മാറ്റിയിട്ടൊന്നുമില്ല. ആ ദുആയുടെ വാചകങ്ങളിൽ ചെറിയൊരു ലഫ്ദ് വബി നബീക അല്ലദീ അർസൽത എന്ന് ചൊല്ലേണ്ടതിന് പകരം വബി റസൂലിക അല്ലദീ അർസൽത എന്ന് ബറാ റളിയല്ലാഹു അൻഹു ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത് തടഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് തടഞ്ഞു? കാരണം അവിടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് വബി നബീകല്ലദീ അർസൽത എന്നുള്ളതാണ്. അതിന് മനസ്സിലാക്കേണ്ട കാര്യം, പണ്ഡിതന്മാർ ഇതിന്റെ ഒരുപാട് ഫായിദകൾ പറഞ്ഞു തന്നു. ഇബാദത്തുകൾ എന്നുള്ളത് തൗഖീഫിയ ആണ്. തൗഖീഫിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അമ്പറുണ്ടായിരിക്കണം. അത് ഏതൊരു കാര്യമാണെങ്കിലും, അത് റസൂലാണെങ്കിലും നബിയാണെങ്കിലും, ആ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ വബി നബീക്കല്ലദീ അർസൽത എന്ന് ചൊല്ലേണ്ടതിന് പകരം എന്തല്ലേ? വബി റസൂലിക്കല്ലദീ അർസൽത. ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാം, രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, മാനൊന്നാണ്. മാത്രമല്ല ബറാ പ്രയോഗിച്ച പദമാണ് നബി എന്ന പദത്തേക്കാൾ ഒന്നുകൂടി ആമായിട്ട്, ഒന്നുകൂടി പ്രത്യേകമായിട്ടുള്ള, ഹാസായിട്ടുള്ള അർത്ഥം കിട്ടുന്നത് ഏതാ? റസൂൽ. ഒന്നുകൂടി ശ്രേഷ്ഠമായിട്ടുള്ള അർത്ഥം റസൂലാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്, റസൂലും നബിയും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം. അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നബി എന്നുള്ള പദത്തേക്കാൾ ഒന്നുകൂടി അർത്ഥവ്യാപ്തിയുള്ള പദമാണ് റസൂലി എന്നുള്ളത്. രണ്ടിന്റെയും അർത്ഥത്തിൽ മാറ്റല്ല, അവ ചെറിയൊരു മാറ്റം. വബി നബീക്കല്ലദീ അർസൽത, നീ അയച്ച റസൂലിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞു, അത് തിരുത്തി. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇബാദത്തുകൾ അത് തൗഖീഫിയാണ്, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ചെല്ലേണ്ടത്. അപ്പൊ ഒരുപാട് ഫായിദകൾ ഈ ഹദീസിൽ, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ. ഇതേപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അന്നഹു റആ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്രി അക്സറ മിൻ റകഅതൈനി യബ്സിറു ഫീഹാ റുകുഅ വസ്സുജൂദ. ഒരാള് ഫജറിന് ശേഷം ഒരാള് നിസ്കരിക്കുകയാണ്, രണ്ട് റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുകയാണ്. യുക്സിറു ഫീഹാ റുകുഅ വസ്സുജൂദ, അയാൾ അതിൽ റുകുഅകളും സുജൂദുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കുകയാണ്. ഫനഹാഹു സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അതിനെ വിരോധിച്ചു, അതിനെ തടഞ്ഞു. ഫഖാല യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാത്തി. നമ്മുടെ നാട്ടിലുള്ള ഈ ബിദ്അത്തിന്റെ ആളുകൾ ചോദിക്കുന്ന അതേ ചോദ്യം അയാൾ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ചോദിക്കുക. ഖുർആൻ പാരായണം ഓതിയാലും അള്ളാഹുടെ അടുത്ത് കുറ്റം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഇല്ലെങ്കിൽ അള്ളാഹുടെ അടുത്ത് കുറ്റം കിട്ടും, അള്ളാഹ് നരകത്തിലിടും. അത് ഹറാമാണ്, അത് ബിദഅത്താണോ നിങ്ങൾ പറയുന്നത്? ഇയാൾ ചോദിച്ചു, യാബാ മുഹമ്മദ്, ഞാൻ നിസ്കരിക്കാണല്ലോ, ഈ നിസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണല്ലോ നബിദിനാഘോഷം. ഞങ്ങൾ മദഹല്ലേ പറയുന്നത്, ഞങ്ങൾ സ്വലാത്തല്ല ചെല്ലുന്നത്, അന്നദാനം നടത്തല്ല ചെയ്യുന്നത്, ഇതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുമോ? ഇയാൾ നിസ്കരിക്കാണ്. ഇയാൾ ആ സംശയം ചോദിച്ചു സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട്, നിസ്കരിച്ചതിന്റെ പേരിൽ, നിസ്കാരത്തിന്റെ മേൽ, അയുഅദ്ദിബുനി അല്ലാഹു അല സ്വലാത്തി, ഈ നിസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഇതാണ് ചോദ്യം. ഖാല സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി, ലാ, നിസ്കാരത്തിനല്ല. നിസ്കാരം എന്നുള്ളത് അസ്ലിലുണ്ട്, നിസ്കാരം എന്നുള്ളത് അസ്ലിലുണ്ട്. അപ്പൊ നിസ്കാരത്തെ എതിർക്കണമെന്നുള്ളത് പറയാൻ പറ്റുമോ? വലാക്കിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, പക്ഷെ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. എന്തിന്? അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തിന് എതിരാണ് നീ ചെയ്തത്. നിസ്കാരം എന്നുള്ളത് അസ്ലിലുണ്ട്, അതുകൊണ്ട് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആറ് കാര്യങ്ങൾ. അത് ആറ് കാര്യങ്ങളിൽ ഷറഇനോട് യോജിച്ച് വരണം. അപ്പൊ നിസ്കാരം എന്നുള്ളത് അസ്ലിലുണ്ട്. അപ്പൊ അസ്ലിൽ അത് ആ സംഗതി ഉണ്ട് എന്ന് കരുതി നമുക്ക് തോന്നിയതുപോലെ അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, വലാക്കിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, സുന്നത്തിനെതിരാണ് നീ ചെയ്തത്, അതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബായ്യ അദ്ദേഹത്തിന്റെ ഇർവാഖുൽ ഖലീൽ ഇതിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഏത്? ഇന്നത്തെ ആളുകളോട് നമ്മൾ ഈ നബിദിനാഘോഷം അതിന് ഷറഇയിൽ മാതൃകയല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതല്ലാത്ത നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ അവര് നമ്മളോട് പറയാറുള്ള അതേ കാര്യം. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത്, ഈ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, വഹാദാ മിൻ ബദാഇ അജ്വിബതി സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാ, സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും മനോഹരമായ ഒരു മറുപടി ഇതിലുണ്ട്. വഹുവ സിലാഹുൻ ഖവിയുൻ അലൽ മുബ്തദിയ, മുബ്തദീങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ശക്തമായൊരു ആയുധമാണ് അദ്ദേഹത്തിന്റെ ആ മറുപടി. എങ്ങനെയുള്ള മുബ്തദീങ്ങൾ? വിദേഹത്തിന്റെ ആൾക്കാര്, അല്ലദീന യസ്തഹ്സിനൂന കസീറൻ മിനൽ ബിദഅ, ഈ അധിക ബിദഅത്തുകളെയും അവർ നല്ലതായി കാണുന്നു. ബിസ്മി അന്നഹാ ദിക്റുൻ വസലാത്തുൻ, എന്താണ് അത്? നിസ്കാരല്ലേ, അത് പിന്നെ ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ബിദഅത്തുകളൊക്കെ അവർ നല്ലതായിട്ട് കാണുകയാണ്. ഇങ്ങനെ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധമാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, വാക്ക്. സുംബയുൻകിറൂ അലാ അഹ്ലി സുന്ന ഇൻകാരി ദാലിക അലൈഹിം, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ അഹ്ലു സുന്നന്റെ ആളുകളെ എതിർക്കും. അപ്പൊ ഈ അഹ്ലു സുന്നന്റെ ആളുകൾക്ക് നേരെ ഇവര് തിരിയും, ഇവര് അഹ്ലു സുന്നന്റെ ആളുകളെ എതിർക്കും. വാ യത്തഹിമൂനഹും ബിഅന്നഹും യുൻകിറൂന ദിക്റ വസ്സല, എന്നിട്ട് ആ ബിദഅത്തിന്റെ ആളുകൾ അഹ്ലു സുന്നന്റെ ആളുകളെ ഇത് എതിർക്കുമ്പോ അഹ്ലു സുന്നന്റെ ആളുകളോട് അവർ പറയും, ബിഅന്നഹും യുൻകിറൂന ദിക്റ വസ്സല, ഇതാ ഈ സലഫികൾ, ഈ അഹ്ലു സുന്നയുടെ ആളുകൾ, ഇവർ ദിക്റും ദുആകളൊന്നും ഇല്ലാത്തവരാണ്. ബിഅന്നഹും യുൻകിറൂന ദിക്റ വസ്സല, ഇവർ നമസ്കാരത്തെയും ദിക്റിനെയും ഒക്കെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അഹ്ലു സുന്നയെ ഗണ്ഡിക്കും. വഹും ഫിൽ ഹഖീഖത്തി ഇന്നമാ യുൻകിറൂന ഖിലാഫഹും ലിസ്സുന്ന ഫി ദിക്രി സ്വലാത്തി വനഹം വിദാലിക്ക, യഥാർത്ഥത്തിൽ അഹ്ലു സുന്നയുടെ ആളുകൾ എതിർക്കുന്നത് എന്താണ്? ഇവര് സ്വലാത്ത് ദിക്റ് എന്നുള്ളതൊക്കെ അസലിൽ സ്ഥിരപ്പെട്ടതാണ്, പക്ഷെ അവർ സുന്നത്തിനെതിര് ചെയ്യുന്നതിനെയാണ് അഹ്ലു സുന്നയുടെ ആളുകൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അൽബാനി അതിനെ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട്, ഏത്? സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹിയുടെ ഈ സംഭവം ഉദ്ധരിച്ചിട്ട്. അപ്പോ നിസ്കാരം എന്നുള്ളത് അസലിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കൈഫിയത്ത്, ഒരു സിഫത്ത് അടങ്ങുന്ന ഒരു ഹയ്യത്ത്, ഒരു രൂപം, ഒരു കോലം അയാളുണ്ടാക്കി. അപ്പോ അള്ള ശിക്ഷിക്കുന്നു. അപ്പൊ നിസ്കരിച്ചതിന് അള്ള ശിക്ഷിക്കു വെച്ചപ്പോ അതിന് കൊടുത്ത മറുപടി ഇതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ബിദഅത്തിന്റെ ആളുകളുടെ വാദം. ഷെയ്ഖ് അൽബാനി പറയാണ്, നമ്മൾ ഈ ബിദഅത്തിനെ എതിർത്താൽ അവരെന്ത് പറയും? കണ്ടോ ദിക്റിനെ എതിർക്കുന്നു, കണ്ടോ നിസ്കാരത്തെ എതിർക്കുന്നു എന്നവർ പറയും. അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ആരത്? സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. ഇതേപോലെ തന്നെ മാലിക് ബിൻ അനസ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദുള്ള മിൻ ഐന ഉഹരിമു, ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടുന്നാണ്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, മിൻ ദുൽ ഹുലൈഫ മിൻ ഹൈസ അഹ്റമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ദുൽ ഹുലൈഫയിൽ ഇഹ്റാമിൽ പ്രവേശിച്ചോ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിച്ചത് അവിടെയാണല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് ഉരീദു അൻ ഉഹ്രിമ മിനൽ മസ്ജിദി, പള്ളിയിൽ വെച്ചിട്ട് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഫഖാല മാലിക് ബിൻ അനസ്, അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, ഇനി ഉരീദു അൻ ഉഹരിമ മിനൽ മസ്ജിദി മിൻ ഇൻദൽ ഖബരി, പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുനിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പോവാണ് ഞാന്. അപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്ത്, ലാ തഫൽ ഫഇന്നി അഖ്ഷ അലൈക്കൽ ഫിത്ന, അങ്ങനെ നീ ചെയ്യരുത്, ഞാൻ നിന്റെ മേൽ അള്ളാഹുവിന്റെ ഫിത്നയെ ഭയപ്പെടുന്നു. കാല വായ്യ ഫിത്നത്തിന് വിഹാദ ഇന്നമാഹി അംയാലുൽ അസീദു, അദ്ദേഹം പറഞ്ഞു എന്ത്, ഇതിലെന്ത് ഫിത്ന ഉള്ളത്, ഇതിലെന്താ പ്രശ്നമുള്ളത്, ഇതിലെന്ത് കുഴപ്പമുള്ളത്, എന്ത് ഫിത്നയാണ് ഇതിലുള്ളത്, കാരണം ഞാൻ കുറച്ച് ദൂരം ഒന്ന് കൂട്ടി, ഇന്നമാഹി അംയാലും കുറച്ച് മയിൽ ഞാൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ ദുൽഹുലൈഫയിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതിന് പകരം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, ഇതിലെന്ത് ഫിത്നയുള്ളത്, കുറച്ച് ദൂരം തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ലാതെ. കാല അദ്ദേഹം പറഞ്ഞെടുത്ത് വായ്യ ഫിത്നത്തിൻ അഅലമു മിൻ അൻ തറ അന്നക സബഖ്ത ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി കാണിച്ചു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്ന ആ ഒരു കർമ്മം, ആ അമലിനെ നീ മുൻകടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള ഫിത്ന. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതി കൊടുത്തു, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കൊടുത്തു. ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ, അള്ളാഹുവിൽ നിന്നും അവർക്ക് ഫിത്ന ബാധിക്കുന്നതിനെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അതികഠിനമായ ശിക്ഷ അവർക്ക് ബാധിക്കുന്നതിനെ തൊട്ട് അവർ പേടിച്ചു കൊള്ളട്ടെ, ഭയപ്പെട്ടു കൊള്ളട്ടെ എന്നുള്ള ആയത്തും അദ്ദേഹം ഓതിക്കൊടുത്തു. അപ്പൊ ഇതിലെന്താ പ്രശ്നം? ഇഹ്റാമിൽ പ്രവേശിക്കുന്നിടത്ത് കുറച്ച് ദൂരത്തിന്റെ മാറ്റുണ്ടായി എന്നുള്ളതല്ലാതെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് അസലിൽ സ്ഥിരപ്പെട്ടതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആറ് കാര്യങ്ങൾ. ആ ആറ് കാര്യങ്ങളിൽ ഷറഇനോട് യോജിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു സന്ദർഭം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് എത്ര നല്ലതാണ് എന്ന് തോന്നിയാലും അതിന്റെ കൈഫിയത്ത്, അതിന്റെ ഹൈഅത്ത് അല്ലെങ്കിൽ അതിന്റെ സിഫത്ത് അതൊക്കെ ഷർഇ പഠിപ്പിച്ച കോലത്ത് തന്നെയാകണം. അത് സ്വലാത്താണെങ്കിലും ദിക്റാണെങ്കിലും ദുആണെങ്കിലും മദഹാണെങ്കിലും എന്താണെങ്കിലും ഷർഇ നിശ്ചയിക്കാത്ത ഒരു രൂപം, ഒരു കോലം, ഒരാകൃതി അതുണ്ടാക്കരുത്. അതെന്ത് സാധനമാണെങ്കിലും അതുണ്ടാക്കിയാൽ അതെന്തായിത്തീരും? അത് ഷർഇ പഠിപ്പിച്ചതിന്റെ പരിധിക്ക് പുറത്തുപോയി അത് ബിദഅത്തായിത്തീരും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുർമുദി ധരിച്ചൊരു സംഭവം, അത്വസ റജുലുൻ ാഹുവിന്റെ അടുത്ത് ഒരാൾ തുമ്മി, തുമ്മിയ സന്ദർഭത്തിൽ ഫഖാല അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, തുമ്മിയതിനു ശേഷം അയാൾ അൽഹംദുലില്ലാ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാമു വസ്സലാമു അലാ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ പേരിൽ സലാമുണ്ടാകട്ടെ. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറഞ്ഞു വാ അനാ അഖൂലു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, ഇബ്നു ഉമർ പറഞ്ഞു ഞാനും പറയുന്നു എന്ത് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, ഞാനും പറയുന്നു. അല്ലമന അന്നക്കൂല എന്നിട്ട് പറഞ്ഞു കൊടുത്തു എന്ത്, വലൈസ ഹക്കദ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തുമ്മിക്കഴിഞ്ഞാല് അൽഹംദുലില്ലാ എന്ന് പറയാനാ പഠിച്ചിട്ടുള്ളത്. അയാൾ എന്ത് ചെയ്തു? എക്സ്ട്രാ റസൂലുള്ളാഹിന്റെ പേരിൽ സലാമു കൂടി കിടക്കട്ടെ. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലാൻ അള്ളാഹിന്റെ കൽപ്പന ഉണ്ട്, അത് അസലിലുണ്ട്, നിങ്ങൾ സലാത്തും സലാമും ചെല്ലണം എന്നുള്ളത്. പക്ഷെ തുമ്മിയതിന് ശേഷം സലാം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല. അപ്പൊ തുമ്മിയതിനെ നിർത്തു എന്ന് പറയാൻ പറ്റുമോ? തുമ്മിയതിനെ നിർത്തു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? തുമ്മി കഴിഞ്ഞതിന് സലാത്ത് എന്നുള്ളത് ഇസ്ലാമിലുണ്ട്, അത് അസലിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ തുമ്മിയതിന് ശേഷം സലാത്തും സലാമും ചെല്ലാം ദീൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് കൊണ്ടുവരുമ്പോ അത് പ്രശ്നമായി. അപ്പൊ ഇവനും